Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Yadad Brahma, Yanad Brahma, Nedishtham, Antigatamam. Ivarellam valare aduthu orala nammal kaanuka ennu parayunnathu alpa doore ennum adu kazhiyum. ഇവരെല്ലാവരും കണ്ടവരാണ്. പക്ഷേ സ്പർശിക്കണം എന്ന് വേണം, വളരെ അടുത്ത് പോകണം. കയ്യെത്താവുന്ന ദൂരത്ത് ചെന്നാലേ സ്പർശിക്കാൻ പറ്റും. പ്രിയതമം, അന്തികതമം, അവർക്കെല്ലാം പ്രിയതമമായിരിക്കുന്ന, അവരുടെ എല്ലാം അന്തികതമമായിരിക്കുന്നതിനെ ഇവർ സ്പർശിച്ചു. അത്രയും നേരത്തെ പറഞ്ഞ സാമീപ്യം ഉപഗതാഹ, സാമീപ്യത്തെ പ്രാപിച്ചു, അതിനോട് അടുത്ത് വർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ജഡസംയോഗം എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളും മനസ്സുമാണ് ഇതിനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്നത്. അത് സ്ഥൂലമാകുന്നതോറും ഇതിൽ നിന്ന് അകന്നു പോകുന്നു. അതുകൊണ്ട് അവയെ ഭൗതികങ്ങൾ എന്ന് പറയും. ഇത് ഭൂതങ്ങളാണ്, സൂക്ഷ്മമാണ്, അതിനോട് അടുത്തിരിക്കുന്നവയാണ്, പ്രിയതമമാണ്. അതുകൊണ്ടാണ് അതിനെ വിടാതെ അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നത്. അതിനിതിൽ നിന്ന് ദൂരേക്ക് പോകാൻ കഴിയത്തില്ല. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഈ ജീവസാന്നിധ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പോയി. ആ ജീവന്റെ ഭാഗമായി തന്നെ നിൽക്കുകയാണ്. മാറിപ്പോവാൻ പറ്റുമില്ല. സ്ഥൂല ശരീരത്തിന് മാറിപ്പോവാം. അത് ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും അതാകുന്നു പോകും. ബാഹ്യ വസ്തുക്കൾക്ക് മാറിപ്പോവാം. ദേശം കൊണ്ടും കാലം കൊണ്ടും അടുത്തും അകന്നും ഇരിക്കുന്നു ഇതെല്ലാം, പ്രപഞ്ചം എല്ലാം. പക്ഷെ ഇതങ്ങനെയല്ല, ജീവനോട് വേർപിരിയാതെ ഇരിക്കുന്നു. ജനനത്തിലും മരണത്തിലും എല്ലാം ഒരുമിച്ചിരിക്കുന്നു. അതാണ് ഈ ദേവന്മാർ പറഞ്ഞത് നേദിഷ്ടം, അന്തികതമം. അത് ഈ ബ്രഹ്മത്തിന്റെ സച്ചിദാനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, സുഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ആനന്ദത്തെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ സ്പർശിക്കുന്നു എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് അത് ആനന്ദത്തിന്റെ പൂർത്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. അതനുഭവിക്കുന്ന ആനന്ദം അതിനെ തൃപ്തമാക്കുന്നില്ല. ഇവയൊന്നും ജീവനെ തൃപ്തമാക്കുന്നില്ല, ഇന്ദ്രിയങ്ങളെ തൃപ്തമാക്കുന്നില്ല. പക്ഷെ അത് അനുഭവിക്കുന്നു. ഇതനുഭവിക്കുന്നത് പോലെ ഈ സ്ഥൂല ശരീരത്തിന് അനുഭവിക്കാൻ കഴിയുന്നില്ല. ബാഹ്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തില് ഒരു വസ്തുവിന് ആന്തരികമായ ഈ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം അതിന് അകന്നു പോകുന്നു. ഇതങ്ങനെയല്ല, പ്രിയതമമായിരിക്കുന്നു. അപ്രിയം അതിന്റെ സ്വരൂപമാണ്. ആത്മാവിന്റെ സ്വരൂപമാണ് പ്രിയം, അസ്ഥിഭാതി പ്രിയം. ആ പ്രിയത്തിന്റെ ദർശനം ഇവയ്ക്കെല്ലാം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? അത് അത്യധിക സാമീപ്യത്തിൽ കഴിയുന്നു. അതുകൊണ്ടത് ഈ ഏറ്റവും പ്രിയതമമായിരിക്കുന്നത് ആത്മാവ് തന്നെ. ഇവയ്ക്ക് ഒന്നിനും തന്നെ ആത്മാവിനും പ്രിയതമമായ മറ്റൊന്നുമില്ല. ഈ കർണങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാം നിരന്തരം പ്രിയത്തെ ബാഹ്യമായി അന്വേഷിക്കുന്നുണ്ട്. ബാഹ്യമായി അന്വേഷിച്ച് പ്രിയത്തെ കണ്ടെത്തുന്നു, അതിനെ അനുഭവിക്കുന്നു, അതൊക്കെ ശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും എപ്പോഴെങ്കിലും അത് ഈ ജീവനിൽ നിന്ന് വേർപിരിഞ്ഞ് ഈ പ്രിയത്തെ അന്വേഷിക്കാറുണ്ട്. ജീവനിൽ നിന്ന് വേർപിരിഞ്ഞ് അത് അന്വേഷിക്കാറില്ല. ഒരു കൈ കൊണ്ട് ആ ജീവനെ പിടിച്ചുകൊണ്ടാണ് മറുകൈ കൊണ്ട് അത് പ്രിയത്തെ തിരയുന്നു. എന്നുവെച്ചാൽ ജീവനോട് ചേർന്നു എന്നുകൊണ്ടാണ്. വാദത്തിന് പ്രിയതമമായിരിക്കുന്ന എന്താണ്? ഈ പരമാത്മാവ് തന്നെ. എന്തുകൊണ്ട്? അത് ബാഹ്യമായി പ്രിയത്തെ തിരഞ്ഞ് അത് അതിനനുഭവയോഗ്യമാക്കുമ്പോൾ വാസ്തവത്തിൽ അതിന് കിട്ടുന്ന ആ പ്രിയം ഈ പരമാത്മാവിൽ നിന്നാണ്, ബാഹ്യത്തിൽ നിന്നല്ല. പരമാത്മാവിൽ നിന്ന് മാത്രമേ പ്രിയത്തെ പ്രാപിക്കാൻ കഴിയൂ. വേറെ തരത്തിൽ പറഞ്ഞാൽ എന്താണ്? ആത്മഗതമായ പ്രിയം, അതാണ് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയങ്ങളിലൂടെയും വിഷയ സാന്നിധ്യത്തിനും അതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് പ്രിയതമമായിരിക്കുന്ന ഈ ആത്മാവിനെ പിരിയാൻ വയ്യ. എന്തുകൊണ്ടത്? അതിന്റെ സ്വരൂപം തന്നെ, സർവത്തിന്റെ സ്വരൂപമായിരിക്കുന്നതാണ് ആത്മാവ്. അപ്പൊ ആ സ്വരൂപത്തെ അതിനെങ്ങനെ വിടാൻ കഴിയും? ഇപ്പൊ സർവപ്രിയങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന ആത്മവസ്തുവാണ് ഇതിന്റെ എല്ലാം സ്വരൂപമായിരിക്കുന്നത്, ഇതിന്റെ എല്ലാം ആത്മാവായിരിക്കുന്നു. അതുകൊണ്ടത് പ്രിയതമമായിരിക്കുന്നു. അതിനെ അത് സ്പർശിക്കുന്നു എന്ന് പറയുന്നതിനെന്താ? അതിനോട് അത്യധികം സാമീപ്യത്തിട്ടിരിക്കുന്നു. മനോബുദ്ധിയാദികളാണ് ഈ ആത്മാവിനോട് അത്യധികം സാമീപ്യത്തിട്ടിരിക്കുന്നത്. നിരന്തരം അത് അതിനെ അന്വേഷിക്കുന്നു, കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇതിപ്പോ ഒരു കഥാരൂപത്തിൽ പറഞ്ഞു. എന്താണ്? പുറമേ ഒരു യക്ഷം വന്നു, ദേവാസുര യുദ്ധം നടന്നു, ബാഹ്യമായൊരു യക്ഷം പ്രത്യക്ഷപ്പെട്ടു, അതിനെ അന്വേഷിക്കാൻ പോയി. കഥയിൽ നോക്കിയാൽ ഒരു പിടിയും കിട്ടത്തില്ല, അതിന്റെ കഴമ്പിലേക്ക് പോകും. യക്ഷൻ എന്താണ് ഭാഷ്യകാരൻ പറഞ്ഞത്? പൂജനീയമായത്, മഹനീയമായത്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾ ബാഹ്യമായി വിഷയങ്ങളിൽ പ്രിയത്തെ തിരയുന്നുണ്ടെങ്കിലും ഇവയ്ക്കറിയാം എന്താണ് മഹനീയമായത്, ആന്തരികമാണ്. അതുകൊണ്ടാണ് അതിനെ വിടാത്തത്. ഈ പ്രിയത്തിന്റെ ഉറവിടം ഉള്ളിലാണ്. അതുകൊണ്ട് ഈ ആത്മാവിനും പ്രിയതമമായി ഇതിന് മറ്റൊന്നും തന്നെ ഇല്ല, മറ്റൊന്നും ഇതിന് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു രക്ഷൻ പ്രത്യക്ഷപ്പെടുക എന്ന് കഥാരൂപത്തിൽ പറഞ്ഞെങ്കിലും ഈ ഇന്ദ്രിയങ്ങൾ ഇതിനെ സദാ ദർശിക്കുകയും ഇവയുമായി സദാ സംവാദത്തിലേർപ്പെടുകയും സദാ ഇതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതാണിത് പറയുന്നത്. വാസ്തവത്തിൽ ഇപ്പോ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒരുത്തൻ ശ്രമിക്കുന്നു, അവൻ ആത്മീയ സാധകനാകുന്നു, അവനിൽ ജിജ്ഞാസയുണ്ടാകുന്നു, മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു എന്നെല്ലാം നമ്മൾ കരുതുന്നുണ്ട് ജീവനെ സംബന്ധിച്ച്. പക്ഷെ പരമാർത്ഥം അതല്ല. എന്തുകൊണ്ട്? സർവജീവന്മാരും സദാ നിരന്തരം അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ ലൗകികനെന്നോ ഭൗതികനെന്നോ ആത്മീയനെന്നോ ഒന്നും വേർതിരിക്കാനില്ല. നിരന്തരം ഈ ഇന്ദ്രിയങ്ങൾ ഈ ആത്മനിർവൃതിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപൂർണമായും. അതുകൊണ്ട് ഇതെല്ലാം അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യക്ഷനാര് എന്നുള്ള അന്വേഷണമാണ് സംസാരം. ഈ ജീവനിങ്ങനെ ജനന മരണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ്, യക്ഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല ഇത്. ജന്മജന്മാന്തരങ്ങളിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവതരണങ്ങളും ഈ നിർവൃത്തിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ടെന്താണോ, സർവ്വരു സുഖത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, സുഖം കിട്ടുന്നില്ല, അങ്ങനെ സുഖത്തിന് വേണ്ടി നമ്മൾ ആത്മാവിനെ തിരയുന്നു, ആത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ പരമസുഖം വരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് ആലങ്കാരികമായിട്ടാണ്, വാസ്തവമല്ല. വാസ്തവത്തിൽ ഇത് പ്രത്യേകിച്ച് ആരെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. സർവ ജീവനിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വ്യത്യാസം അവിടെ ആത്മീയം എന്നോ ഭൗതികം എന്നോ വ്യത്യാസം, സർവകർണങ്ങളും ജാഗ്രതയിലേക്ക് വരുമ്പോൾ അത് തിരയുന്നത് ഈ പ്രിയത്തെ തന്നെ, സാക്ഷാത്കാരത്തെ തന്നെയാണ് സർവകർണങ്ങളും. അവൻ അജ്ഞനെന്നോ ജ്ഞാനിയെന്നോ ഒരു വ്യത്യാസം, ലൗകികനെന്നോ ഭൗതികനെന്നോ ഒരു വ്യത്യാസം. എപ്പോഴും ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഗതി മാറി നമ്മളതിനെ വിളിക്കും അത് ഭൗതികമാണ്. അതിന്റെ ഗതിയെ നേരെയാക്കുമ്പോൾ നമ്മൾ പറയും അത് ആത്മീയമാണ്. ഇങ്ങനെ വേർതിരിക്കുന്നു. മറിച്ചാണെങ്കിൽ സർവറിലും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവന് ഈ ആത്മപ്രിയത്തെ ആത്മസുഖത്തെ വിടാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു ജീവൻ അതിനെ വിടാൻ കഴിയുന്നില്ല. അത് വിടാൻ കഴിയുന്നുണ്ടെങ്കിൽ ആത്മഗതമായ ആ പ്രിയത്തിന് വേണ്ടി ഇതെല്ലാം നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാം പ്രിയതമമായ അതിനെ സ്പർശിക്കുന്നു. സ്പർശിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു അകലമുണ്ട്. സ്പർശിക്കുമ്പോൾ നമ്മൾ അടുത്തു പോകുന്നു, സ്പർശിക്കുന്നു, പക്ഷെ അവിടെ ഏകീഭവനം സംഭവിക്കുന്നുണ്ട്, ആ സാക്ഷാത്കാരം സംഭവിക്കുന്നുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്പൃഷ്ടവന്ത അവരെല്ലാം സ്പർശിച്ചു, സർവ കരണങ്ങൾ ഇതിനെ സ്പർശിച്ചുകൊണ്ട് തന്നെ കഴിയുന്നു. അദ്വൈതത്തിൽ പറയുന്നതാണോ, ഇതിന്റെ സാന്നിധ്യത്തിൽ ചലിക്കുന്നു, ആത്മസാന്നിധ്യത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. അതാണല്ലോ ഇന്ദ്രിയങ്ങൾക്ക് ഈ ആത്മാവുമായിട്ടുള്ള സ്പർശം എന്ന് പറയുന്നത്. ആത്മസാന്നിധ്യത്തിലല്ല അതിന് നിൽക്കാൻ കഴിയുന്നില്ല. ആത്മസാന്നിധ്യത്തിൽ ഇതിങ്ങനെ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. അതാണ് അതിന്റെ സ്പർശം. യഥോക്തേഹി ബ്രഹ്മണ സംവാദാദി പ്രകാരൈഹി തേഹി യസ്മാശ്ച ഹേതോർ ഹിനദ്ബ്രഹ്മ പ്രഥമ പ്രഥമാഹ പ്രധാന സന്ധ ഇത്യേതദ് വിദാഞ്ചകാര വിദാഞ്ചക്രുരിത്യേതദ് ബ്രഹ്മേതി. ഈ ആത്മസാമീപ്യം കൊണ്ട് ഈ ദേവന്മാരെല്ലാം അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ദേവന്മാർക്ക് എന്താ പ്രാധാന്യം? ഇന്ദ്രിയങ്ങൾക്കും കർണങ്ങൾക്കും എല്ലാം ഇവരാണ് പ്രഥമന്മാർ, മുഖ്യന്മാർ. ഇതിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവനിൽ നിന്ന് അകന്നിരിക്കുന്ന ഈ സ്ഥൂല ശരീരം ഇവയെ അപേക്ഷിച്ചകന്നാണ്. ബാഹ്യപ്രപഞ്ചം, അനന്തമായ ബാഹ്യപ്രപഞ്ചം, നമ്മൾ പറയുന്ന ഭൗതിക പ്രപഞ്ച സ്ഥൂല പ്രപഞ്ചം, ഇതിൽ അകലെയാണ്. അവയെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രഥമാഹ, എന്തുകൊണ്ട്? യഥോക്തേഹി ബ്രഹ്മണ സംവാദാദിപ്രകാരം, ബ്രഹ്മവുമായിട്ടുള്ള സംവാദത്തിനും മറ്റും ഉള്ള ഭാഗ്യം ഇവയ്ക്കേ ഉള്ളൂ. എന്തുകൊണ്ട്? ആ ബ്രഹ്മസാമീപ്യത്തിൽ, ആത്മസാമീപ്യത്തിൽ ഇതെല്ലാം തേജസ്വരൂപികളായിരിക്കുന്നു. അതാണ് നമ്മൾ ചിത്ത് ജഡം എന്ന് വേർതിരിക്കുന്നത്. ഇത് തേജസ്വരൂപികളായിരിക്കും. അപ്പൊ അതിന്റെ അസ്ഥിഭാതിപ്രിയങ്ങൾ ഇവയിൽ വ്യക്തമായും പ്രകാശിക്കുന്നു. മനസ്സ് അല്ലെ ആനന്ദത്തെ നമ്മളെവിടെ അറിയുന്നു? ആത്മാവിനാണോ അറിയുന്നത്? അല്ല, മനസ്സ്. അറിവെവിടെ? മനസ്സ്. ഉമ്മ ഇവിടെ നിൽക്കുന്നു, മനസ്സ്. ഇതൊന്നും നിരപേക്ഷമായി നമുക്കറിയാൻ കഴിഞ്ഞില്ല. അവിടെയാണ് ഈ സംവാദം നടക്കുന്നത്, ആത്മസംവാദം നടക്കുന്നത്. യഥോക്തേഹി ബ്രഹ്മണ സംവാദാദിപ്രകാരൈതേഹി യസ്മാ സഹേതോർ ഹിനദ്ബ്രഹ്മ പ്രഥമ പ്രഥമാഹ പ്രധാനാഹ സന്തഹ. അവർ പ്രധാനികളായി ഇതിനെ അറിഞ്ഞു. അതിൽ അങ്ങനെ അറിഞ്ഞുകൊണ്ട കൂട്ടത്തിൽ ജീവൻ മുഖ്യനായി. കാരണം മറ്റുള്ള എല്ലാവരും പിന്തിരിഞ്ഞപ്പോൾ ജീവൻ, അതായത് ആ ജീവാത്മ, അതിന് പിന്തിരിയേണ്ടി വന്നില്ല. അതിനോട് ഏകീഭവിച്ചു. അത് നമ്മൾ സാക്ഷാത്കാരം എന്ന് പറയും. ആ സാക്ഷാത്കാരം മറ്റാർക്കും കിട്ടുന്നില്ല, ബുദ്ധിക്കോ പ്രാണനോ ഒന്നും കിട്ടുന്നില്ല. ആ ജീവനിൽ അതിന് തടസ്സമായിരിക്കുന്ന അഹന്തയെ നിരാകരിക്കുമ്പോൾ പിന്നെ ആ ജീവഭാവം നഷ്ടപ്പെടും. ജീവനെന്ന് പ്രത്യേകിച്ചൊരവസ്ഥയെ അത് സാക്ഷാത്കരിക്കുന്നു. ഹിമേത ദക്ഷമിതി, ആരാണ് ഈ യക്ഷൻ? അത് സാക്ഷാത്കരിക്കുന്നു. മറ്റുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ യക്ഷൻ എന്താണ്? ഒരു പ്രലോഭനം. അതിൻ്റെ ഒരു ഈശ്വര ദർശനം ഉണ്ടാകുന്നു, അത് സമീപിക്കുന്നു, അത് കാണാൻ കഴിയാതെ പിന്തിരിയുന്നു. ജീവൻ അങ്ങനെയല്ല, അതിന് പിന്തിരിയേണ്ടി വരുന്നില്ല. അതീയക്ഷണം സമീപിച്ചാൽ പിന്നെ അത് അതിനോട് ഒന്നായിപ്പോ, ഒന്നായിത്തീരും. കാരണം തത്വത്തിൽ അത് രണ്ടല്ല. ആ അത്യന്തികമായ അഹന്താ നിർമാർജ്ജനത്തിൽ എന്നോട് രണ്ടില്ല. അതിന് സഹായിക്കുന്നവരാണ് ഉള്ളവരല്ല. അതുകൊണ്ടാണ് ആദ്യം അവരെ മുമ്പേ ഓടിച്ചത്. അവർ പോയി തിരഞ്ഞു വരട്ടെ, അവർ പോയി തിരഞ്ഞും അവർക്ക് കുറേയൊക്കെ കാര്യങ്ങൾ പിടികിട്ടി, പൂർണ്ണതയിൽ എത്തിയില്ല. ആ പൂർണ്ണത ജീവൻ കൈവരിച്ചു എന്നിരിക്കുന്ന ഇവരെല്ലാം ശ്രേഷ്ഠന്മാരാണ്. പ്രഥമ പ്രധാന സന്തഹ വിദാഞ്ചകാര വിദാഞ്ചക്രമേദി, അവരറിഞ്ഞു ഇതാണ് ബ്രഹ്മം. തസ്മാതിരാമിവ അന്യാൻ ദേവാൻ യദഗ്നിർവായുരിന്ദ്രസ്ഥേ ഹി ഏനത് മേധിഷ്ഠം പസ്പൃശുഹു തേ ഹ്യേനത് പ്രഥമോ വിദാഞ്ചകാര ബ്രഹ്മേദി തസ്മാത് വാ ഇന്ദ്രോ അതിതരാമിവ അന്യാൻ ദേവാൻ സഹ്യേനേദിഷ്ടം സ്പർശ സഹ്യേന പ്രഥമോ വിദാഞ്ചകാര ബ്രഹ്മേദി യസ്മാത് അഗ്നി വായു അപി ഇന്ദ്രവാഖ്യാദേവ വിദാഞ്ചക്രതുഃ യസ്മാത് അഗ്നി വായു അഗ്നിശ്ച വായുശ്ച അഗ്നിവായു ദ്വന്ദ്വസമാസമാണ്. അഗ്നിയും വായുവും വായു വായു ഇതാൻ ചക്രതുഹു ചകാര ചക്രതുഹു ചക്രുഹു അഗ്നിവായു ഇതാൻ ചക്രതുഹു അഗ്നിയും വായുവും അറിഞ്ഞു. അപ്പൊ ഇന്ദ്രവാക്യാദേവ അവരറിഞ്ഞെങ്കിലും ഇങ്ങനെ ഇന്ദ്രന്റെ വാക്യത്തിൽ നിന്നാണ്. ജീവന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവയ്ക്കൊരു പ്രകാശം കിട്ടുന്നു. ആ പ്രകാശം പുറമെയുള്ള മൺകട്ടയ്ക്കും കല്ലിനും ഒന്നും കിട്ടുന്നില്ലല്ലോ, അത് പ്രകാശിക്കുന്നില്ലല്ലോ. അതിനുകൊണ്ട് ഈ പറയുന്ന ആദിദേവിക ആദി ആധ്യാത്മിക ഭാവങ്ങളൊക്കെയുണ്ട്. പക്ഷേ എവിടെയാണോ ഈ ആത്മസാമീപ്യമുള്ളത് അവിടെ മാത്രമേ അറിവുള്ളൂ, അതിനകത്തടുത്ത് അറിവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതിനെ ജഡമെന്ന് വിളിക്കുന്നത്. ഇതങ്ങനെയല്ല, ചൈതന്യമുള്ളതാണെന്ന് നമ്മൾ പറയും. ഇന്ദ്രവാക്യാദേവ ആ ഇന്ദ്രന്റെ വാക്യത്തിൽ നിന്നും ആ ജീവന്റെ ബോധനത്തിൽ നിന്നും ആ ജീവൻ സദാ ഇതിനെല്ലാം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവൻ എങ്ങനെയാണ് ബോധിപ്പിക്കുന്നത്? ഇന്ദ്രിയങ്ങളെ ഈ അസ്ഥിബാധിപ്രിയങ്ങളിലൂടെ, അതാണ് അതിന്റെ ബോധനം. ഈ അസ്ഥിബാധിപ്രിയങ്ങൾ ഇവയിലൂടെ സദാ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ബുദ്ധിയിലൂടെയും മറ്റും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വേറെ ഉദാഹരണത്തിലൂടെ പറയും, ആകാശത്തിൽ സൂര്യൻ നീക്കുന്നു, ജലത്തിൽ പ്രതിബിംബം, അത് ജലത്തിൽ പ്രതിബിംബിക്കുന്നു എന്നുള്ള പല ഉദാഹരണങ്ങളൂടെ പറയാം. അതിന് എവിടെയും പറയുന്നു ഇവിടെ ജീവനിൽ അതിന്റെ സ്വരൂപമായിരിക്കുന്നു ഈ അസ്ഥിഭാതി പ്രിയങ്ങൾ. അതിന്റെ ഒരു പ്രതിച്ഛായ പോലെ അതെല്ലാം ഈ മനസ്സിൽ വരുന്നു. അതുകൊണ്ട് ഞാൻ മനസ്സുകൊണ്ടറിയുന്നു, മനസ്സുകൊണ്ട് ആനന്ദിക്കുന്നു. അപ്പൊ ഇന്ദ്രവാക്യാദേവ ഇന്ദ്രവാക്യത്തിൽ നിന്ന്, അവിടെ വാക്യം എന്ന് പറയുന്നത് ആ ജീവന്റെ ബോധനമെന്ന് പറയുന്നതാണ്. അദ്വൈതത്തിൽ പറയുന്നതാണ് ചിത് സംക്രമണം. അതുപോലെ പ്രിയത്തിന്റെ സംക്രമണം, അസ്തിത്വത്തിന്റെ സംക്രമണം എന്ന് പറയും. കുറച്ചുകൂടി അദ്വൈതി പറയുന്നത് താന അധ്യാസം എന്ന് പറയും. എന്ന് പറയുമ്പം പൂർണ്ണമായ അദ്വൈതമായി. അങ്ങനെയാണ് ഈ ജീവൻ ഇതിനെല്ലാം ബോധിപ്പിക്കുന്നത്. അത് ബോധിച്ചേ മതിയാകും, കാരണം അതിനൊന്നും ഈ ജീവനിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാൻ കഴിയും. അപ്പൊ ജീവന്റെ സ്വരൂപമായിരിക്കുന്നുണ്ടോ അത് അതിനും അനുഭവിച്ചേ പറ്റും, അല്ലെങ്കിൽ അതിലൂടെ അത് പ്രകാശിച്ചേ പറ്റും. അതുകൊണ്ട് ജീവൻ അതിന്റെ വാക്കിൽ നിന്ന് ഇവരെല്ലാം ബോധിച്ചു. എന്താ അവരെല്ലാം ബോധിച്ചു? അവരുടെ തന്നെ ആത്മാവിനെ തന്നെ, ഇന്ദ്രിയങ്ങളുടെ ആത്മാവിനെ. ഏതിൽ നിന്നാണോ അവയ്ക്ക് പിരിഞ്ഞു നിൽക്കാൻ കഴിയാത്തതാണ് അതിന്റെ ആത്മാവ്. ജീവന് ഏതിൽ നിന്നാണോ മാറാൻ കഴിയാത്ത അതതിന്റെ ആത്മാവ്. ഇന്ദ്രിയങ്ങൾക്ക് ഏതിൽ നിന്നാണോ മാറാൻ കഴിയാത്ത അതാണ് അതിന്റെ ആത്മാവ്. ഇന്ദ്രിയങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധിക്ക് അല്ലെങ്കിൽ പ്രാണന് ഒരിക്കലും ഈ അസ്ഥിഭാതിപ്രിയങ്ങളിൽ നിന്നും മാറാൻ വയ്യ. അങ്ങനെയുണ്ടോ അസ്തിത്വമില്ലാത്ത പ്രാണൻ? അതുണ്ടോ? ബോധമില്ലാത്ത മനസ്സ് അതുണ്ടോ? അങ്ങനെയില്ല. പ്രിയമില്ലാത്ത മനസ്സ് അങ്ങനെ ഒന്നുമില്ല. പ്രിയ സാന്നിധ്യത്തിൽ അത് ആ പ്രിയ സംക്രമണത്തോടെ അതിന് നിൽക്കാൻ കഴിയും. അതതിന്റെ സ്വരൂപമാണ്. അസ്ഥിബാധിപ്രിയങ്ങൾ ജീവന്റെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ സ്വരൂപമാണ്. പക്ഷെ അവിടെ പ്രധാനിയായ ജീവൻ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ആ ജീവനാണ് ധ്യാനിച്ചത്. മറ്റുള്ളവയെല്ലാം പിന്തിരിഞ്ഞതേയുള്ളു. മറ്റുള്ളവയ്ക്കത് കഴിയില്ല. അതിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നു. ആ സാന്നിധ്യത്തിൽ അതിലേക്ക് ഈ അസ്ഥിഭാതിപ്രിയങ്ങളെല്ലാം പകരുന്നു. ജീവൻ അങ്ങനെയല്ല, അതിനെ ധ്യാനിക്കുന്നു. ജീവൻ അതിനോട് ഏകീഭവിക്കുന്നു. അതുകൊണ്ട് ജീവൻ മുഖാന്തരം ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ്. അക്കെട്ട് അതാണ്. ഒന്ന് പരമാത്മതത്വം, മറ്റൊന്ന് ഈ മനോമണ്ഡലം, പ്രാണമണ്ഡലം. ഇങ്ങനെ രണ്ടിനെയും കൂടി ബന്ധിപ്പിക്കുന്ന കെട്ടായി നിൽക്കുന്ന ജീവൻ അഹംഭാവത്തോടുകൂടി നിൽക്കുന്ന ജീവൻ. ജീവൻ എന്ന് പറയുമ്പോൾ ഏതെന്നാണോ ഈ അഹംസ്ഫുരണത്തിന് ആധാരമായിരിക്കുന്ന അത്, അല്ലെങ്കിൽ അഹംസ്ഫുരണത്തിലൂടെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജീവൻ. അതാശ്രയിക്കുന്ന കർമ്മങ്ങളാണ് ബാക്കി സർവ്വതും. അതിനാധാരമായിരിക്കുന്നതാണ് പരമാത്മ തത്വം. അപ്പൊ ഇവയെ ഈ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നു. അതിന്റെ കെട്ട് പരമമായ ചിത്ത്, അതിൽ നിന്നും അകന്നെന്നാണ് അതിനെ സമീപിക്കാൻ ശ്രമിക്കുന്ന ജഡം, ബുദ്ധി തലം, പ്രാണതലം, ഇതിന് രണ്ടിനും മധ്യത്തിലായിരിക്കുന്ന അക്കെട്ട് ഗ്രന്ഥി, ജീവഭാവം. അപ്പൊ അതാണ് മുഖ്യം. ഇവയൊക്കെ അപേക്ഷിച്ച് അതുകൊണ്ട് അഗ്നിയും വായുവും ഇന്ദ്രവാക്യാദൈവ വിദാം ചക്രതുഹു, ഇന്ദ്രവാക്യത്തിൽ നിന്നും ധരിച്ചു. അവനെങ്ങനെയാണ് ധരിക്കുന്നത്? ഇന്ദ്രൻ, ജീവൻ, ഇന്ദ്രേണ ഹി ഉമാവാക്യാ പ്രഥമം ശ്രുതം. ഈ ജീവൻ ഈ ബ്രഹ്മത്തിനോട് ഇത്രയും ചേർന്നിരിക്കുകയാണ്, ഒന്നായിരിക്കുകയാണ്, ഏകീഭവിച്ചിരിക്കുകയാണ്. എന്നാണ് നിന്ന് അറിയാൻ കഴിയുന്നത്? അതെങ്ങനെ അറിഞ്ഞു? ഉമാവാക്യ വിദ്യ ശ്രുതി, അത് ആത്മവിദ്യ, അതിൽ നിന്നാണ് അത് ഗ്രഹിച്ചത്. ആത്മവിദ്യ കൊണ്ട് അത് ഗ്രഹിച്ചു. പ്രഥമം ശ്രുതം, അതാണ് ശ്രുതി, ശ്രുതം എന്ന് പറയുന്നത്. ശ്രുതി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, പരാശ്രുതി എന്നാ പറയുന്നു. അജ്ഞാനത്തെ നീക്കി ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ആ ശ്രുതി, അതാണ് വിദ്യ, ഉമാവാക്യം. അതിൽ നിന്ന് ആ ജീവൻ ഗ്രഹിച്ചു. അതിനെങ്ങനെയാണ് ഗ്രഹിക്കാൻ കഴിഞ്ഞു? അത് ധ്യാനിച്ചു, പിന്തിരിഞ്ഞില്ല. മറ്റുള്ളവയ്ക്ക് ആ ധ്യാനിക്കുന്നതിനുള്ള ശേഷിയില്ല. ആരാ ധ്യാനിക്കുന്നത്? ഞാനുണ്ട്, ഞാനാ ധ്യാനിക്കുന്നു. അല്ലാതെ എന്റെ മനസ്സാണോ, എന്റെ പ്രാണനാണോ, എന്റെ ഇന്ദ്രിയങ്ങളാണോ, ഒന്നുമല്ല. എന്റേതെന്ന് പറയുന്നതിനൊന്നും ധ്യാനിക്കാൻ പറ്റത്തില്ല. മറിച്ച് പറയുന്ന എന്താണ്? ഞാൻ ധ്യാനിക്കുന്നു. ജീവനാണ് ധ്യാതാവ്. ആ ജീവനും ധ്യാനവും ധ്യേയവും നിൽക്കുന്നു. ജീവൻ എന്ത് ചെയ്തു? ധ്യാനിച്ചു. അപ്പോ ആ വിദ്യ പ്രകാശിച്ചു. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ആ പ്രകാശത്തിൽ സർവവും പ്രകാശപൂർണമായി, ജഡമായിരുന്ന സർവവും ചിന്മയമായി. അത് പറയുന്നില്ലേ സാധാരണ ഭാഷയിൽ പറയുന്നതാണ്, കാണുന്നതൊക്കെ നാരായണൻ, കേൾക്കുന്നതൊക്കെ നാരായണൻ, ശ്രവിക്കുന്നതൊക്കെ നാരായണൻ എന്ന് പറയുമ്പോൾ സർവവും ചിന്മയമായി. ഇന്ദ്രിയങ്ങൾ ഇതിനെ അറിഞ്ഞു, പ്രാണൻ അറിഞ്ഞു എന്നെല്ലാം പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പ്രാണൻ കേവലം പ്രാണനായാണ് അതുവരെ ഇരുന്നത്, അത് ചിന്മയമായി തീർന്നു. ബുദ്ധി കേവലം ബുദ്ധിയായിരുന്നു, ചിന്മയമായി തീർന്നു. അപ്പൊ പ്രപഞ്ചം സർവം എന്തായി? വാസുദേവ സർവം, വാസുദേവമയമായി. അതാണ് പറയുന്നത് പ്രാണനും ഇന്ദ്രിയങ്ങളുമെല്ലാം ഇതിനെ അറിഞ്ഞു. ഏകമേവ അദ്വിതീയം ബ്രഹ്മ